ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മൂന്ന് തലത്തിൽ തുടരന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് ദുരന്തത്തിൽ സഹായത്തിനായി വീണ്ടും കേന്ദ്രത്തെ സമീപിക്കുമെന്നും മുഖ്യമന്ത്രി. നിയമസഭ സമ്മേളനം നാളെ ആരംഭിക്കും. നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കോഴിക്കോട്ട് ആഘോഷ പരിപാടികൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം കണ്ണൂരിൽ ആരംഭിച്ചു. വനിതാ 2020 ലോകകപ്പിന്റെ 9-ാം പതിപ്പിന് ഷാർജയിൽ ഉച്ചകഴിഞ്ഞ് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ബംഗ്ലാദേശ് സ്കോട്ട്ലൻഡിനെ നേരിടും. ISL ഫുട്ബോളിൽ വൈകിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FC നേരിടും. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മൂന്ന് തലത്തിൽ തുടരന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മന്ത്രിസഭായോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ സാമൂഹിക അന്തരീക്ഷം അട്ടിമറിക്കാൻ ശ്രമമാണ് തൃശൂർ പൂരം അലങ്കോലമാക്കിയതിലൂടെ നടന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വ്യക്തമായ ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്തതാണ് ഇതെന്നും ഗവൺമെന്റ് ഈ സംഭവത്തെ ഗൌരവമായി കാണുന്നതായും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട ADGP MR അജിത്കുമാറിന്റെ റിപ്പോർട്ട് സമഗ്രമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുറെ കാര്യങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്നും എന്നാൽ സമഗ്രമായ റിപ്പോർട്ടായി ഇതിനെ കാണാനാവില്ലെന്നും പിണറായി പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ സഹായത്തിനായി വീണ്ടും കേന്ദ്രത്തെ സമീപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശിരൂർ ദുരന്തത്തിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ സഹായധനമായി നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ദുർഗാദേവിയെ വിവിധ ഭാവങ്ങളിൽ ആരാധിക്കുന്ന നാളുകളാണ് നവരാത്രി. ആദ്യ മൂന്ന് ദിവസം ദേവിയെ മഹാകാളിയായും അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയായും അവസാന മൂന്നുനാൾ മഹാസരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തും. ഇന്ന് ശൈലപുത്രി സങ്കല്പത്തിലാണ് പൂജ. കേരളത്തിൽ സരസ്വതി പൂജയ്ക്ക് പ്രാധാന്യം നൽകി ഈ മാസം 13-ന് വിദ്യാരംഭം നടത്തും. കോഴിക്കോട്ട് നവരാത്രി ആഘോഷ പരിപാടികൾ ചാലപ്പുറം കേസരി ഭവനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. നവരാത്രി ദിനാരംഭത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസ നേർന്നു. ശക്തിവന്ദനയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ വിശുദ്ധ ഉത്സവം എല്ലാവർക്കും ഐശ്വര്യപ്രദമായിരിക്കട്ടെയെന്നും തന്റെ പ്രാർത്ഥന എല്ലാ രാജ്യക്കാർക്കും വേണ്ടിയാണെന്നും സമൂഹമാധ്യമ പോസ്റ്റിൽ പ്രധാനമന്ത്രി പറഞ്ഞു. മുൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് അസറുദ്ദീന് എൻഫോഴ്സ്മെന്റ് വകുപ്പ് നോട്ടീസ് അയച്ചു. ഹൈദരാബാദ് ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തിരിമറി കേസിലാണ് നോട്ടീസ്. 15-ാം കേരള നിയമസഭയുടെ 12-ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 18 വരെയാണ് സമ്മേളനം. ഗവൺമെന്റ് കാര്യങ്ങളും അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യങ്ങളുമാണ് സഭാ പ്രധാന അജണ്ട. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവർക്ക് അനുശോചനം അർപ്പിച്ച് നാളെ സഭ പിരിയും. തൃശൂർ പൂരം അലങ്കോലമാക്കൽ, PV അൻവർ ഉയർത്തിവിട്ട വിവാദങ്ങൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങി വിവിധ വിഷയങ്ങൾ നിയമസഭയിൽ ചൂടേറിയ ചർച്ചയായേക്കും. ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം വൈകിട്ട് അവസാനിക്കും. 90-അംഗ നിയമസഭയിലേക്ക് ഒറ്റഘട്ടമായി മറ്റന്നാളാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ച ജമ്മുകശ്മീരിലെയും ഹരിയാനയിലെയും വോട്ടെണ്ണും. പ്രചാരണത്തിന്റെ അവസാന ദിനമായ ഇന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി നൂഹ്, മഹേന്ദർഗഡ്, അതേലി, നർനോൾ നിയമസഭാ മണ്ഡലങ്ങളിൽ പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കലയാട് സഫിദോ നിയമസഭാ മണ്ഡലങ്ങളിൽ പൊതുയോഗങ്ങളിലും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ റോഡ് ഷോയിലും പൊതുറാലിയിലും പങ്കെടുക്കും. അതേസമയം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളുകൾ മറ്റന്നാൾ വൈകിട്ട് 6:30 വരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരോധിച്ചു. നിയമലംഘകർക്ക് തടവും പിഴയും ലഭിക്കും. പബ്ലിക് റിലേഷന് സംസ്ഥാനത്ത് സംവിധാനമുള്ളപ്പോൾ എന്തിനുവേണ്ടിയാണ് മുഖ്യമന്ത്രി സ്വകാര്യ PR ഏജൻസിയെ വിളിച്ച് അഭിമുഖം നടത്തിയതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ചോദിച്ചു. BJPയ്ക്കായി വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച PR ഏജൻസി തന്നെയാണ് മുഖ്യമന്ത്രിക്കായും പ്രവർത്തിക്കുന്നത്. കോവിഡിനുശേഷം PR ഏജൻസി മുഖ്യമന്ത്രിയോടൊപ്പമുണ്ട്. അന്ന് നടത്തിയ വാർത്താസമ്മേളനങ്ങൾ PR ഏജൻസി പറഞ്ഞിട്ടാണ്. നവകേരള സദസ്സും PR പരിപാടി ആയിരുന്നുവെങ്കിലും അത് പൊളിഞ്ഞുവെന്നും ചെന്നിത്തല കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ADGP MR അജിത് കുമാർ RSS നേതാവ് വത്സൻ തില്ലങ്കേരിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി സംഘപരിവാറിന്റെ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. മലപ്പുറത്തെ മുഴുവൻ ജനങ്ങളെയും അപമാനിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്നും അദ്ദേഹം ഈ കാര്യത്തിൽ പരസ്യമായി മാപ്പു പറയണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. പുതിയ പാർട്ടിയുടെ പേര് ഞായറാഴ്ച പ്രഖ്യാപിക്കുമെന്ന് PV അൻവർ MLA വ്യക്തമാക്കി. പാർട്ടി രൂപീകരണത്തിന് MLA സ്ഥാനം തടസ്സമാകുമെങ്കിൽ രാജിവെക്കുമെന്നും പുതിയ പാർട്ടിയുടെ നയം ഞായറാഴ്ച ജനങ്ങളുമായി പങ്കുവയ്ക്കുമെന്നും അദ്ദേഹം നിലമ്പൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പിണറായി വിജയൻ മുഖ്യമന്ത്രി പദവി ഒഴിയണമെന്ന് അൻവർ ആവർത്തിച്ചു. KT ജലീലിന് സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയില്ല. താൻ ആരുടെയും പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രി ഒരു സമുദായത്തെ കുറ്റക്കാരാക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഇന്നും നാളെയുമായി മഞ്ചേരി വേങ്ങര മണ്ഡലങ്ങളിൽ വിശദീകരണ യോഗം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കടുത്ത തൊണ്ടവേദനയെ തുടർന്ന് പരിപാടി മാറ്റിവച്ചതായി അൻവർ പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം കണ്ണൂരിൽ ആരംഭിച്ചു. ഗവൺമെന്റ് എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 1600 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി 9 ഇനങ്ങളിലും കേൾവി പരിമിതിയുള്ള കുട്ടികൾക്കായി 15 ഇനങ്ങളിലും കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്കായി 19 ഇനങ്ങളിലുമാണ് മത്സരം. കണ്ണൂർ മുനിസിപ്പൽ സ്കൂൾ, തളാപ്പ് മിക്സഡ് യുപി സ്കൂൾ എന്നിവിടങ്ങളിലെ 8 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ശനിയാഴ്ച സമാപിക്കും. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ്സിയെ നേരിടും. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ മുംബൈയിൽ മുംബൈ സിറ്റി എഫ്സി ബംഗളൂരു എഫ്സി മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഐസിസി വനിതാ 2020 ലോകകപ്പിന്റെ 9 പതിപ്പിന് ഷാർജയിൽ ഇന്ന് തുടക്കമാകും. വൈകിട്ട് 3:30 ഉദ്ഘാടന മത്സരത്തിൽ ബംഗ്ലാദേശ് അരങ്ങേറ്റക്കാരായ സ്കോട്ട്ലന്റിനെ നേരിടും. വൈകിട്ട് 7:30 പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. നാളെ ന്യൂസിലാന്റിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഈ മാസം 20 സമാപിക്കുന്ന വനിതാ 2020 ലോകകപ്പിൽ 10 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഞായറാഴ്ചയാണ് ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. കഴിഞ്ഞ 3 തവണ വനിതാ 2020 ലോകകപ്പ് കിരീടം നേടിയ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ, ഇന്ത്യ, ന്യൂസിലാന്റ്, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നിവർക്കൊപ്പം ഗ്രൂപ്പ് എയിലാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫൈനലിൽ ഫിനിഷിംഗുമായി ബന്ധപ്പെട്ട പരാതി ഇന്ന് പരിശോധിക്കും. ആലപ്പുഴ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതിയാണ് ഫിനിഷിംഗ് ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത്. തിരുവനന്തപുരത്ത് മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരളയിലെ തിരുവനന്തപുരം കൊമ്പൻസ് മലപ്പുറം എഫ്സി മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും ഓരോ ഗോളടിച്ചു. ലീഗിൽ 5 റൌണ്ട് പൂർത്തിയായപ്പോൾ 6 പോയിന്റോടെ കൊമ്പൻസ് 4-ാമതും 5 പോയിന്റോടെ മലപ്പുറം 5-ാം സ്ഥാനത്തുമാണ്. ഇന്നും നാളെയും കളിയില്ല. ശനിയാഴ്ച കോഴിക്കോട് ഇഎംഎസ് സ്റ്റേഡിയത്തിൽ കണ്ണൂർ വാരിയേഴ്സ് എഫ്സി തൃശൂർ മാജിക് എഫ്സിയെ നേരിടും. ഹിമാചൽ പ്രദേശിലെ റോക്തങ് പാസിൽ 1968 നടന്ന സൈനിക വിമാന അപകടത്തിൽ കാണാതായ ഇലന്തൂർ ഭഗവതിക്കുന്ന് ഒഡാലിൽ പുത്തൻവീട്ടിൽ തോമസ് ചെറിയാന്റെ ഭൌതിക ശരീരം ഇന്ന് തിരുവനന്തപുരത്തെത്തിക്കും. കരസേന ഏറ്റുവാങ്ങിയ ശേഷം മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന ഭൌതിക ശരീരം നാളെ രാവിലെ തോമസ് ചെറിയാന്റെ ജന്മനാടായ പത്തനംതിട്ട ഇലന്തൂരിലെത്തിക്കുമെന്ന് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. ശുചിത്വബോധം വളർത്തിയെടുക്കേണ്ടത് സാമൂഹിക ഉത്തരവാദിത്തമാണെന്നും മാലിന്യ സംസ്കരണത്തിലെ അനാരോഗ്യ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറണമെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. കണ്ണൂർ പെർലശ്ശേരി വടക്കുംപാട് പിലാഞ്ഞിയിൽ നിർമ്മിച്ച റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഉരുൾപൊട്ടൽ ദുരന്തത്തിനുശേഷം തകർന്ന വയനാടിന്റെ വിനോദസഞ്ചാര മേഖലയെ തിരിച്ചുകൊണ്ടുവരുന്നത് ലക്ഷ്യമിട്ട് വയനാട് ഉത്സവ് എന്ന പേരിൽ വയനാട് ഫെസ്റ്റിന് തുടക്കമായി. വിവിധ സ്ഥലങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റ് ഈ മാസം 13 സമാപിക്കും. വ്യാജ ചികിത്സകർക്കെതിരെ ഗവൺമെന്റ് കർശന നടപടിയെടുക്കണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകം ആവശ്യപ്പെട്ടു. മലപ്പുറം കോട്ടക്കടവിലുണ്ടായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഐഎംഎ ഈ ആവശ്യം ഉന്നയിച്ചത്. ഡോക്ടർമാരെയും മറ്റു ജീവനക്കാരെയും നിയമിക്കുമ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റുകളും രജിസ്ട്രേഷനും പ്രവൃത്തിപരിചയവും പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെന്റിന്റെയും മാനേജ്മെന്റുകളുടെയും ഉത്തരവാദിത്തമാണെന്ന് ഐഎംഎ വ്യക്തമാക്കി. ബ്രെയിൽ ലിപിയിൽ സാക്ഷരതാ പഠനത്തിന് അവസരമൊരുക്കി സംസ്ഥാന സാക്ഷരതാ മിഷൻ. കാഴ്ച പരിമിതി നേരിടുന്നവർക്കായി നടപ്പാക്കുന്ന പദ്ധതിയിൽ പഠന സാമഗ്രികൾ ഉൾപ്പെടെ സൌജന്യമായി നൽകും. കാഴ്ച പരിമിതി നേരിടുന്നവരെ കണ്ടെത്തി അടിസ്ഥാന വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് അധ്യാപക ഫോറവുമായി ചേർന്ന് സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 4 മാസമാണ് പാഠ്യപദ്ധതിയുടെ കാലാവധി. 2 സാമൂഹ്യ പെൻഷൻ അർഹരായ ഭിന്നശേഷിക്കാർക്ക് അവ പൂർണ്ണമായി നൽകണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂലം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് 3 തലത്തിൽ തുടരന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് ദുരന്തത്തിൽ സഹായത്തിനായി വീണ്ടും കേന്ദ്രത്തെ സമീപിക്കുമെന്നും മുഖ്യമന്ത്രി. നിയമസഭാ സമ്മേളനം നാളെ ആരംഭിക്കും. നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കോഴിക്കോട്ട് ആഘോഷ പരിപാടികൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം കണ്ണൂരിൽ ആരംഭിച്ചു. വനിതാ 2020 ലോകകപ്പിന്റെ 9-ാം പതിപ്പിന് ഷാർജയിൽ ഉച്ചകഴിഞ്ഞ് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ബംഗ്ലാദേശ് സ്കോട്ട്ലന്റിനെ നേരിടും. ഐഎസ്എൽ ഫുട്ബോളിൽ വൈകിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ്സിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.